2021 മാർച്ച് 28 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വോട്ടിംഗിന്റെ ആരോഗ്യം. ജോബി ബേബി എഴുതുന്നു, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വേനൽ ചൂടിനെയും കോവിഡിനെയും കടത്തിവെട്ടി നിൽക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഊഷ്മാവ്. തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ സാധാരണഗതിയിൽ ഏറ്റവും പിന്നിലാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏതൊരു പൌരനെയും ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ആരോഗ്യമാണെന്നിരിക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് സ്വീകാര്യമല്ല. ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരെ തിരഞ്ഞെടുക്കുന്നത് പൊതുസമൂഹത്തിന്റെ ആരോഗ്യം ഉറപ്പാക്കാൻ സഹായിക്കും. പൊതുജനാരോഗ്യം വിശാലമായ അർത്ഥത്തിൽ രാഷ്ട്രീയം തന്നെയാണെന്ന് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനും ചിന്തകനും ചികിത്സകനുമായ റുഡോൾഫ് വിർച്ചോവ് എഴുതിയ വാക്കുകൾ ഇപ്പോഴും പ്രസക്തമാണ്. മനസുഖവും ശാരീരിക സുഖവുമാണ് ഓരോ വ്യക്തിയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ആ നിലയ്ക്ക് ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ തുക വകയിരുത്തുക, സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കുക, പ്രാഥമികാരോഗ്യത്തിനും ഗ്രാമങ്ങളിലെ ആരോഗ്യമേഖലയ്ക്കും ശക്തി പകരുക എന്നിവയാണ് മാതൃകാപരമായ ഭരണ സംവിധാനത്തെ നിർണയിക്കാനുള്ള മാനദണ്ഡങ്ങൾ. ആരോഗ്യമേഖലയ്ക്ക് ബഡ്ജറ്റിലൂടെ അനുവദിക്കുന്ന തുക 5% ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നത്. ചികിത്സാ ചെലവിൽ കൂടുതൽ പങ്കും സ്വന്തം കീശയിൽ നിന്ന് നൽകേണ്ടി വരുന്ന നാടുകളിലൊന്നാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ചികിത്സാ ചെലവ് കുറയ്ക്കാനായി ബഡ്ജറ്റ് വിഹിതം ഗണ്യമായി കൂട്ടേണ്ടതുണ്ട്. സാമ്പത്തിക അടിത്തറ വിപുലമായാലേ ആരോഗ്യമേഖലയിലെ സമഗ്ര വികസനം സാധ്യമാകൂ. മെഡിക്കൽ വിദ്യാഭ്യാസ രീതിയിലെ ആഗോള വ്യതിയാനങ്ങൾ മനസ്സിലാക്കി ഉയർന്ന നിലവാരത്തിലുള്ള ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും സൃഷ്ടിക്കുന്ന നയം ഭരണകർത്താക്കൾ സ്വീകരിക്കണം. ഗ്രാമീണ മേഖലയിലെ ആരോഗ്യത്തിന് ഊന്നൽ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കോവിഡ് മഹാമാരിക്ക് മുൻപിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ ആദ്യ 2 ഘട്ടങ്ങളിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു കേരളം. ഓരോ ചുവടിലും ജാഗ്രത, പിഴവുകളില്ലാത്ത രോഗനിർണയം, കൃത്യമായ രോഗീ പരിചരണം, സാമൂഹിക വ്യാപനം ഒഴിവാക്കാൻ മുൻകരുതലുകൾ, ഒപ്പം ഏവർക്കും അന്നവും അഭയവും ഉറപ്പാക്കുന്ന സർക്കാരിന്റെ കരുതലും, ഇവയെല്ലാം അടങ്ങുന്നതാണ് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം. നമ്മുടെ ചിട്ടയായ രോഗപ്രതിരോധം കേരളത്തെ ലോകമാധ്യമങ്ങൾക്കിടയിൽ പ്രശസ്തമാക്കി. ആരോഗ്യരംഗത്ത് നാം നേടിയെടുത്ത പുരോഗതിയുടെ കൂടി അംഗീകാരമാണിത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലെ രൂക്ഷമായ രോഗവ്യാപനം നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ശക്തമായ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൊണ്ട് രോഗവ്യാപനത്തെ തടയാൻ സാധിച്ചു. ആദ്യഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിലും പിന്നീട് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന കണ്ടു. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയപ്പോൾ ബ്രേക്ക് ദ ചെയിൻ പ്രക്രിയയിൽ സാധാരണ ജനങ്ങൾ വരുത്തിയ അലംഭാവമാണ് ഇതിന് മുഖ്യ കാരണം. കൂട്ടം കൂടിയുള്ള ആഘോഷങ്ങൾ, മീറ്റിംഗുകൾ, സാമൂഹിക ഇടപെടലുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ച തുടങ്ങിയവയെ തുടർന്നാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടായത്. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തത് രോഗബാധയുള്ളവരെ കണ്ടെത്തുന്നതിന് തടസ്സമായി. അങ്ങനെയാണ് ലക്ഷണങ്ങളില്ലാത്ത രോഗബാധിതർ മറ്റുള്ളവരിലേക്ക് രോഗം പകർത്തുന്ന അവസ്ഥയുണ്ടായത്. ഇതൊക്കെയാണെങ്കിൽ പോലും കേരളം അനുവർത്തിച്ചു പോകുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ തീവ്രപരിചരണം ആവശ്യമുള്ള രോഗികളുടെ എണ്ണം കൂടാതെ നോക്കുന്നതിന് കാരണമായി. കേരളത്തിൽ ഒരു രോഗിക്ക് പോലും ചികിത്സ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായില്ല. ഒരു ഘട്ടത്തിലും ICU ബെഡുകളുടെയും വെന്റിലേറ്ററുകളുടെയും ലഭ്യതയിൽ കുറവുണ്ടായില്ല. രോഗവ്യാപനം തടയാൻ ഇനി ഏറ്റവും ഫലപ്രദമായ മാർഗം വാക്സിനേഷൻ തന്നെ. ഓരോ പൌരന്റെയും കടമയാണ് വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് കോവിഡിനെതിരായ പ്രതിരോധ ശക്തി ആർജിച്ച് ഈ മഹാമാരിയെ ഇവിടെ നിന്നും നിർമാർജനം ചെയ്യുക എന്നത്. കോവിഡ് 19 പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം പൊതു തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിലുപരി ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയമാക്കുക എന്നത് ഓരോ പൌരന്റെയും കടമയാണ്.